ചൈനയിൽ ഒട്ടേറെ ആളുകൾ മരിക്കാനിടയായ കൊറോണ വൈറസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലുമാണല്ലോ. ഇറ്റലിയിൽ ഇതിനകം 10,000-ൽ അധികം ആളുകൾ മരിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ ഓരോ ദിവസവും നിരവധി ആളുകളാണ് മരിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി അവിടെയുള്ള ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുമായി SBS മലയാളം സംസാരിച്ചു. ആദ്യം ഇറ്റലിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ജിക്കു ജോർജ് വർഗീസിലേക്ക്.
ഞാൻ ഇറ്റലിയില് മിലാൻ, അതായത് ഇപ്പം കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത ലൊംബാർഡി എന്ന റീജിയനിൽ പെട്ട മിലാനിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഇവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് 2010 തൊട്ട് ഇവിടെ വർക്ക് ചെയ്യും. ഇറ്റലിയെ സംബന്ധിച്ചോളം നിലവിലിപ്പം ഡെത്ത് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഇറ്റലിയിലാണ്. ഇൻഫെക്റ്റഡ് കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം US ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഓൾമോസ്റ്റ് 80,000 പിന്നിട്ട് കഴിഞ്ഞു നമ്മുടെ ഇൻഫെക്റ്റഡ് കേസ് ഇവിടെ. ഇവിടുത്തെ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടുത്തെ ജനങ്ങൾ പൊതുവെ ഇറ്റാലിയൻസ് പൊതുവെ ട്രാവലേഴ്സ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇങ്ങനൊരു കൊറോണ വൈറസ് വന്നു എന്ന് പറഞ്ഞപ്പോൾ അവര് പ്രായമുള്ളവർക്ക് വരുന്നു എന്നുള്ളൊരു, പ്രായമുള്ളവർക്ക് ഇത് അഫക്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നോർമൽ ഇൻഫ്ലുവൻസ വൈറസിന്റെ സമയമാണിത്, അതുകൊണ്ട് മരണസംഖ്യ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നതാണ് എന്ന് പറഞ്ഞ് അവർ അത്ര കാര്യമാക്കിയില്ല. ആദ്യത്തെ 2-3 ആഴ്ച അവര് നന്നായിട്ട് ട്രാവൽ ചെയ്യും, ഇവിടെ നിന്നും അവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോർത്തിലോട്ടും സൗത്തിലോട്ടും ഒക്കെ ട്രാവൽ ചെയ്യും. ആ ട്രാവലിൽ തന്നെ ഇതിനകത്ത് പലരും പോസിറ്റീവായിട്ടുണ്ടാകുന്നത് ധാരാളം പടർന്നു പിടിച്ചു. ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഇറ്റലിയുടെ പടർന്നു പിടിച്ചു. ഇവിടുത്തെ ജനങ്ങൾ അകത്തിരിക്കാൻ തുടങ്ങി ശരിക്കും ഒരു 10 ദിവസമായതേ ഉള്ളൂ. അതിന് മുമ്പ് വരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുമായിരുന്നു, ഇവിടെ കടകളെല്ലാം ഓപ്പൺ ആയിരുന്നു. ഇപ്പം ലോക്ക്ഡൗൺ ആണ്. ഫാർമസിയും സൂപ്പർ മാർക്കറ്റും ഗ്രോസറീസ് ഒക്കെ വയ്ക്കുന്ന കടകൾ, അങ്ങനെയുള്ള കടകൾ മാത്രമേ ഇപ്പം നിലവിൽ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ.
ഇപ്പോൾ കാര്യങ്ങൾ അല്പം മെച്ചപ്പെട്ടു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ, എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്?
ഇതിപ്പം നിലവില് നമ്മളിപ്പം കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ ഒരു ഇന്ന് കാലത്തോടെ പ്രസിഡന്റ് പറഞ്ഞ അനുസരിച്ച് നമ്മുടെ കേർവ് താണു വരുന്നു. അത് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന കേസുകൾ ഇപ്പൊ ആകുന്നത് കുറവാണ്. ഇപ്പം നേരത്തെ ആയി പടർന്നു പിടിച്ചതിന്റെ പോസിറ്റീവ് കേസസ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ സ്വാബ് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആദ്യം കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ചായപ്പം ഇവർക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാണ്ടായി. നല്ല സിംറ്റംസ് കാണിക്കുന്നവർക്ക് മാത്രമേ ഇവർ സ്വാബ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സെക്ടറിലെ എന്റെ കൊളീഗ്സിന് പോസിറ്റീവ് കാണിച്ചതന്നെ സിംറ്റംസ് ഒന്നും ഇല്ലാതെ പോസിറ്റീവ് കാണിച്ച ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിൽ ഗവൺമെന്റിന്റെ ഈ സ്ട്രിക്ട് ആക്ഷൻ മാത്രമേ ഇവിടെ ഇപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പുറത്തിറങ്ങി നടക്കാതെ വീട്ടിൽ ഇരിക്കുകയാണ് ഇപ്പൊ ഒരുവിധപ്പെട്ട ഒരു 90% ആൾക്കാർ. നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സെൽഫ് അറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ എന്തിനു പോകുന്നു എന്ന് കാണിക്കുന്നതിനായിട്ട് ഓരോ ദിവസം അവർ ഓരോരോ ഫോമുകൾ മാറി മാറി പരീക്ഷിക്കുന്നുണ്ട്. എവിടെ പോയാലും നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കാണിക്കണം. പോലീസ് എല്ലായിടത്തും ചെക്കിങ്ങിനുണ്ട്. ഇപ്പൊ ഹെൽത്ത് കെയർ വർക്കേഴ്സും പിന്നെ അതുപോലെ ഫാർമസി അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ജോലി ചെയ്യുന്നവർ മാത്രമേ പുറത്ത് നിന്നുള്ളൂ. പിന്നെ ഒരു ആഴ്ചകളിൽ ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് ഷോപ്പിങ്ങിന് പോകാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ.
ഈ ഒരു സാഹചര്യത്തിൽ വെന്റിലേറ്ററുകളുടെ കുറവ് വലിയൊരു ആശങ്കയായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇറ്റലിയിൽ ചില സാഹചര്യങ്ങളിൽ ചില പ്രായം കഴിഞ്ഞിട്ടുള്ളവർക്ക് വെന്റിലേറ്ററുകൾ ലഭ്യം അല്ലാത്ത സാഹചര്യമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്?
അത് ഒരു പരിധിവരെ അത് ശരിയാണ്. കാരണം നമ്മുടെ ഹോസ്പിറ്റൽ ബെഡിന്റെ കപ്പാസിറ്റിക്ക് മോളിൽ ഇപ്പൊ ഇൻഫെക്റ്റഡ് കേസും അതുപോലെ ഇന്റൻസീവ് കെയർ ആവശ്യമായ പേഷ്യൻസും കൂടിക്കഴിഞ്ഞു. നമുക്കിപ്പം ഇറ്റലിയുടെ കപ്പാസിറ്റിക്കും മേലെ അതിന് മേലെ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഡബിൾ ആയിട്ടുണ്ട് കെയർ വേണ്ടി ആൾക്കാരെണ്ണം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ 20 ബെഡുള്ള നമ്മുടെ ഞാൻ താമസിക്കുന്ന ഏരിയയിലെ ഹോസ്പിറ്റലിന്റെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ 20 ബെഡാണ്. അവിടെ 25 ബെഡുകൾ ആക്കിയിരിക്കുന്നത് സ്ട്രെച്ചർ വെച്ചിട്ടാണ്. സ്ട്രെച്ചർ വെച്ചിട്ട് അവിടുത്തെ ബെഡ് നമ്പർ കൊടുത്തിട്ടേക്കാണ്. നമുക്ക് അതിനുള്ള ബെഡില്ല, അതിനുള്ള ബെഡുകളില്ല. ഇപ്പൊ ഇവിടുത്തെ എമർജൻസി ആണെങ്കിൽ തന്നെ 2 എമർജൻസി ആയിട്ട് തിരിച്ചേക്കാണ്. കോവിഡിന്റെ ഒരു എമർജൻസി യൂണിറ്റ് അല്ലാതെ നോർമൽ എമർജൻസി യൂണിറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ചെറുപ്പക്കാർക്ക് കൊടുത്ത് ട്രീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ വന്ന് കണ്ടു വന്നിരിക്കുന്നത്.
ഇനി കൊറോണ വൈറസ് ബാധ പ്രായമേറിയവർക്ക് ഏറ്റവും ആശങ്ക ഉണ്ടാക്കാവുന്ന ഒരു അസുഖമായിട്ടാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. എങ്കിലും അടുത്ത കാലങ്ങളിലായി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നു. പ്രായം കുറഞ്ഞവരിലും ഇത് വളരെയധികം ബാധിക്കുന്നതായിട്ട്. താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന് എന്താണ് പങ്കുവെക്കാൻ കഴിയുന്നത്?
ശരിക്കും ആദ്യം ഇത് പോസിറ്റീവ് ചെറുപ്പക്കാർക്ക് കാണിച്ചിരുന്നെങ്കിലും ആർക്കും ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് ആദ്യ സമയങ്ങളിൽ എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, ആർക്കും നന്നായിട്ട് അറിഞ്ഞില്ല. പക്ഷെ ഇപ്പം ഈ റീസെന്റ് ഒരു 10 ദിവസം പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ, അതായത് ഒരു 33-ഉം 38-ഉം വയസ്സുള്ളവരൊക്കെ അഡ്മിറ്റ് ചെയ്യും, ഓക്സിജന്റെ അതായത് സിപാപ്പ് എന്ന മെഷീൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, റെസ്പിറേറ്റർ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചെറുപ്പക്കാർക്ക് ഇപ്പം കൂടുതലും ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഇപ്പൊ ഈ ലേറ്റ് ആയിട്ടുണ്ട്. ഒരു പക്ഷെ അത് എന്തുകൊണ്ടാണ് ആദ്യം കാണിക്കാതെ ഇപ്പം കാണിക്കുന്നത് എന്നറിഞ്ഞുകൂടാ. ഇപ്പം എന്റെ ഫ്രണ്ട്സ് തന്നെ, മലയാളികൾ തന്നെ 3 പേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇപ്പൊ മിലാനിൽ ഓൾമോസ്റ്റ് 18 മലയാളികൾക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും തന്നെ.
സ്വാഭാവികമായിട്ടും ആശങ്ക കൂടി വരുന്ന ഒരു സാഹചര്യമാണല്ലോ അവിടെ. എങ്ങനെയാണ് പൊതുവായിട്ടും മലയാളികൾക്കിടയിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്?
ഇപ്പോൾ നിലവിൽ ആദ്യം അത്ര ഇല്ലെങ്കിലും ഇപ്പോഴും എല്ലാവർക്കും ആശങ്ക നിറഞ്ഞൊരു സാഹചര്യമാണ്. സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ ഒത്തിരി, പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഒത്തിരി, ചിലരൊക്കെ കയറിപ്പോയിട്ടുണ്ട്, ചില കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാനിപ്പം സംസാരിക്കുന്നത് ജോലിയിൽ ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയപ്പോഴാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. എന്റെ ഇന്റർവൽ ടൈം, ഞാനിപ്പം ഇന്നലെ രാത്രി ജോലിക്ക് കയറിയതാണ് ഇവിടെ. ഇവിടുത്തെ സിക്ക് ലീവ് റിസോഴ്സിന്റെ ഷോർട്ടേജ് കാരണം കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് ഒരു അവസ്ഥ വരുന്നുണ്ട്. നമുക്കിപ്പോ ഇറ്റലി ഒരു ഡെവലപ്ഡ് കൺട്രി ആണ്, പക്ഷെ ഇറ്റലിക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇറ്റലി എന്ന രാജ്യത്തിന് അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും ഇൻഫെക്റ്റഡ് കേസ് ഒരുപോലെ ഒരേ സമയത്ത് വന്ന്, അതിനകത്ത് ഇത്രയും ശതമാനം. ഇപ്പം 80,000 പേരുണ്ടെങ്കിൽ ഇന്നും 3000+ എങ്ങാണ്ട് ഇന്ത്യൻ കെയർ യൂണിറ്റ് ആൾക്കാർ വേണ്ടിയതാണ്.
ഇനി ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള മാസ്കുകളും മറ്റും എത്രമാത്രം ലഭ്യമാണ് അവിടെ?
ആദ്യ സമയങ്ങളിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ഇത്, പക്ഷെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ആദ്യ സമയങ്ങളിൽ ഇത് ഇതിന്റെ ഷോർട്ടേജ് കാരണം നമുക്ക് ആരും എക്സ്പെക്ട് ചെയ്യാതിന് കാരണം ഇത് വരുന്നില്ലായിരുന്നു. അതുപോലെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മറ്റ് യൂറോപ്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളൊക്കെ അവർ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് എല്ലാ പ്രിക്കോഷൻ മെഷേഴ്സും നമുക്ക് ഇവിടെയുണ്ട്. മാസ്ക്, ഹാൻഡ് സാനിറ്റൈസർ ഇതൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, എല്ലാ മെഷേഴ്സും അവർ ചെയ്യുന്നുണ്ട്.
എങ്ങനെയാണ് അവിടെ ഇപ്പോൾ രോഗബാധ പലരിലും മലയാളികൾക്കിടയിൽ തന്നെ പലരിലും സ്ഥിരീകരിച്ച കാര്യം ചൂണ്ടിക്കാട്ടി, എങ്ങനെയാണ് മലയാളി കുടുംബങ്ങൾ ഇക്കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്?
എല്ലാവരുമായിട്ടും ഒരുവിധപ്പെട്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോണ്ടാക്ട് ഉള്ളവരാണ്. ഇറ്റലി പൊതുവെ എല്ലാ രാജ്യത്തെ പോലെ എല്ലാം ഇവിടെ മലയാളികളുടെ എണ്ണം കുറവാണ് ബാക്കി രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും. എന്നാലും ആർക്കും ഇതുവരെ ഒരു ആവശ്യം അങ്ങനെ, നമ്മളിപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, ആൾക്കും ആളുടെ വൈഫിനും പോസിറ്റീവ് ആണ്, പക്ഷെ യാതൊരു വിധമായ പ്രശ്നങ്ങളും അവർക്കില്ല. അവർ വീട്ടിൽ സുഖമായിട്ട് കുഞ്ഞുങ്ങളോട് ഇരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സാധനങ്ങളൊക്കെ സുഹൃത്തുക്കൾ മേടിച്ച് വെളിയിൽ കൊണ്ട് വെക്കും, വീട്ടിന്റെ വാദത്തെ കൊണ്ട് വെക്കും. അവർ പോയതിന് ശേഷം ഇവര് കഥവ് തുടർന്ന് അത് സാധനം എടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്താണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ
ഇനിയിപ്പോൾ ഇറ്റലിയിൽ നിന്ന് വളരെയധികം രോഗബാധയുള്ള ഒരു സ്ഥലം എന്ന നിലയ്ക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ ഒരു ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ സർക്കാരും എടുക്കുന്ന നടപടികളെ കുറിച്ച് എങ്ങനെയാണ് അവിടെ നിന്ന് നോക്കിക്കാണുന്നത്?
കേരളത്തിന്റെ നടപടി ശരിക്കും നല്ലൊരു നടപടിയാണ് കേരളത്തിൽ. കാരണം ഇന്ത്യ പോലെ ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഇത് ഇറ്റലി പോലെ ഒരു അവസ്ഥ ഇന്ത്യയിൽ വരികയാണെങ്കിൽ അവർ വളരെ മോശകരം, അത് വളരെ ബുദ്ധിമുട്ടാകും എല്ലാവർക്കും. ഇത് ഈ 7.5 കോടി ജനങ്ങളുള്ള ഇറ്റലിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇതുപോലൊരു സിറ്റുവേഷൻ. അപ്പൊ അത് അങ്ങ് ഇത് പണ്ടേ ഇത് വന്ന തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു പ്രിക്കോഷണറി മെഷേഴ്സ് ഇവർ എടുത്തിരുന്നെങ്കിൽ, മാക്സിമം ട്രാവൽ അവോയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഈ ഒരു അവസ്ഥ വരെ ഇത് എത്തില്ലായിരുന്നു.
ജിക്കു ജോർജ് വർഗീസ്, വളരെയധികം നന്ദി. ഇറ്റലിയിൽ നിന്നുള്ള വിവരങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്, അവിടെയുള്ള സ്ഥിതിവിശേഷം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി.
അതെ, ഗുരുതരമാണെങ്കിലും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്, മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ. ഞങ്ങളിപ്പോ ഇതിന്റെ പീക്ക് ലെവലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്.
ഇറ്റലിയിലെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നഴ്സായി ജോലി ചെയ്യുന്ന ജിക്കു ജോർജ് വർഗീസ് വിവരിച്ചതാണ് ഇതുവരെ കേട്ടത്. ഇനി ന്യൂയോർക്കിൽ പ്രവർത്തിക്കുന്ന ലീല കുര്യനാണ് നമുക്കൊപ്പം ചേരുന്നത്. ലീല കുര്യൻ ന്യൂയോർക്കിലെ ഒരു ആശുപത്രിയിൽ നഴ്സ് പ്രാക്ടീഷണറായി ജോലി ചെയ്യുന്നു.
ഞാൻ ഇവിടെ ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ നേഴ്സ് പ്രാക്ടീഷണർ ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വാൻസ് പ്രാക്ടീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അത് നേഴ്സ് പ്രാക്ടീഷണേഴ്സ് ആൻഡ് ഫിസിഷ്യൻ അസിസ്റ്റൻസ് എന്നാണ് അവർ പറയുന്നത്. കൂടുതൽ ഞങ്ങൾ ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. ഞാനിപ്പം ആദ്യം മെഡിസിനിലായിരുന്നു. മെഡിസിനിൽ ഒരു ഫ്ലോറിലെ പേഷ്യൻസിനെല്ലാം ഇൻചാർജ് ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ നോർത്ത് വെൽ ഹെൽത്ത് സിസ്റ്റമാണ്, ഇവിടുത്തെ ബിഗസ്റ്റ് ഹെൽത്ത് സിസ്റ്റം ഇൻ ദ യു എസ് ആണ്. ഇവിടുത്തെ മെയിൻ ഹോസ്പിറ്റലാണ് ഇവിടെ ലോങ് ഐലൻഡിൽ, നോർത്ത് വെൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ്. അത് 900-bed ഹോസ്പിറ്റലാണ്. അപ്പം അവിടെയാണ് ഇപ്പൊ ഒരു പ്രൈമറി ഇങ്ങനെ ഫെസിലിറ്റീസ് ഉള്ളതൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു പ്രൈമറി കോവിഡ് സെന്റർ ആയിട്ട് മാറിയിരിക്കുന്നത് ഹോസ്പിറ്റൽ തന്നെയാണ്.
അപ്പോൾ കൊറോണ വൈറസ് ബാധ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന സാഹചര്യങ്ങൾ നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്, ആരോഗ്യരംഗത്തുള്ള ഒരു വ്യക്തിയാണ്.
അതെ.
ഓക്കെ, അപ്പോൾ ലീല കുര്യൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഒരു സ്ഥിതി എങ്ങനെയെന്ന് ഒന്ന് വിവരിക്കാമോ, അവിടുത്തെ പൊതുവായിട്ടുള്ള ഒരു സ്ഥിതി?
ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഒരു എനിക്കൊന്ന് ജാനുവരി എൻഡ് ഫെബ്രുവരി ഒക്കെ ആദ്യമായപ്പം പതുക്കെ ഇങ്ങനെ കോവിഡ് കേസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റെയർ കാര്യം പോലെയാണ്. അത് ടെസ്റ്റിംഗ് ഒക്കെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു, നമ്മുടെ അടുത്ത് വന്നിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഒരു പക്ഷെ ഒരു ഫെബ്രുവരി മിഡില് ഫെബ്രുവരി എൻഡൊക്കെ ആയപ്പോൾ നമ്പർ ഓഫ് പേഷ്യൻസ് കൂടി തുടങ്ങി. കാരണം കൂടാൻ കാരണം എന്ന് തോന്നുന്നത് ഇപ്പൊ ഒരു പേഷ്യന്റ് വേറെ വല്ല സിംറ്റം ആയിട്ടായിരിക്കും വരുന്നത്, ഒരു ചെസ്റ്റ് പെയിനോ അങ്ങനെയൊക്കെ. പക്ഷെ അവർക്ക് പതുക്കെ കോവിഡ് സിംറ്റംസ് തുടങ്ങി കാണും. ഈ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ തന്നെ ഫീവർ ഒന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ചിലവര് ഇങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റമക്ക് കംപ്ലയിൻസ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അതൊക്കെ പക്ഷെ അവര് അവരുടെ മെയിൻ ഇങ്ങനെ വേറെ വല്ല കാര്യമായിട്ടായിരിക്കും വരുന്നതെന്ന് ചോദിച്ച് വരുമ്പോഴായിരിക്കും അവരിങ്ങനെ കഴിഞ്ഞ ആഴ്ച ഫീവർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഡയഗ്നോസിസ് ഒന്നും ചെയ്തില്ല, അവരെ വീട്ടിൽ തിരിച്ചു വിട്ടു. അവരുടെ ഇങ്ങനെ പ്രൈമറി ചെസ്റ്റ് പെയിൻ കാരണം വന്നു, പക്ഷെ അവര് തിരിച്ചു വീട്ടിൽ വിട്ടു. അങ്ങനെ ഒത്തിരി എക്സ്പോഷേഴ്സ് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട്. വെറുതെ ഇപ്പൊ ഒരു ആദ്യം അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് ഒരു ഓർത്തോപീഡിക് റെസിഡന്റിനാ കിട്ടിയെന്നാ പറയുന്നത്. അയാള് ഹി ജസ്റ്റ് ഷുക്ക് ഹാൻഡ് വിത്ത് പേഷ്യന്റ് അവിടുന്ന് വഴിയാ, പിന്നെ അയാള് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഇങ്ങനെ അറിയാതെ നമ്മൾ ഒത്തിരി മിസ് ചെയ്തു പോയി. അങ്ങനെ പതുക്കെ പതുക്കെ ഹോസ്പിറ്റല് കൂടാൻ തുടങ്ങി. ഇപ്പോഴത്തെ ഹോസ്പിറ്റല് ഒരു മാർച്ച് ആദ്യമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഒന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാസ്ക് പോലും വെയർ ചെയ്യേണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ പേഷ്യന്റിനെ പോയി കണ്ടു, പിന്നെ ആ ഡയഗ്നോസ് ചെയ്ത് പതുക്കേ വരുവുള്ളൂ കോവിഡ് പോസിറ്റീവ് ആണപ്പോഴേക്കും. നമ്മൾ എക്സ്പോസ്ഡ് ആയി, ഓരോ ദിവസവും റൂൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കയറണമെങ്കിൽ ഞങ്ങൾക്ക് മാസ്ക് വേണം, റെഗുലർ സർജിക്കൽ മാസ്ക്. ഒരു N95 മാസ്ക് ആണല്ലോ ഈ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യാൻ ആയിട്ട്, അത് നമ്മൾ പേഷ്യന്റിനെ കാണാൻ പോകുമ്പോൾ മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ ഒത്തിരി ചേഞ്ചസ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇപ്പൊ പറഞ്ഞില്ല 900-bed ആണെന്ന്. അപ്പം ഒത്തിരി സ്പെഷ്യലിറ്റി ഇങ്ങനെ എല്ലാ സ്പെഷ്യലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലാണ് ഇപ്പം. അതെല്ലാം ഇപ്പൊ റെഗുലർ കാർഡിയോളജി, റെഗുലർ ജി ആയതെല്ലാം അടച്ചു. അങ്ങനത്തെ പേഷ്യൻസ് എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അവിടുത്തെ പ്രൊവൈഡേഴ്സ് എല്ലാം മെഡിസിനിലോട്ട് വരിക. കാരണം ഞങ്ങളുടെ ഇപ്പം ഇന്ന് തന്നെ നോക്കുമ്പം ഞങ്ങളുടെ ഒരു 10 floors കോവിഡ് പേഷ്യൻസ് മാത്രമാണ്. പിന്നെ ICUs ഇപ്പം ആദ്യമൊക്കെ മെഡിക്കൽ ICU മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പേഷ്യൻസ്. ഇപ്പം എല്ലാ ICUsലും എനിക്ക് ഇന്നലെ ഞാൻ ജോലി ചെയ്തത് ന്യൂറോ സർജറി ICUയിലാണ്. അപ്പൊ അവിടെ മുഴുവൻ ഇപ്പം ന്യൂറോ സർജറി കേസസ് എലക്ടീവ് പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അപ്പം എല്ലാ പേഷ്യൻസും വെന്റിലേറ്റഡ് കോവിഡ് പേഷ്യൻസാണ്. അങ്ങനെ ടൂ മിനി ചേഞ്ചസ് ഉണ്ട് ഹോസ്പിറ്റലിൽ. ഒത്തിരി സ്റ്റാഫിന് സ്റ്റാഫ് സിക്ക് ആയിട്ട് പോയിട്ടുണ്ട്, ഒത്തിരി എക്സ്പോഷേഴ്സ് വന്നിട്ട്.
ലീല കുര്യന്റെ അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാൻ കഴിയുക, ഏത് പ്രായത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആശുപത്രിയിൽ വരുന്നത്?
കൂടുതലായിട്ട് അതാണ് എന്റെ രസം. ആദ്യം എല്ലാരും ഓർത്ത് ഇത് ഓൾഡർ ജനറേഷന്റെ അസുഖമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ എല്ലാ മാർച്ച് മിഡ് മാർച്ച് ഒരു സ്പ്രിംഗ് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ എന്റെ മോനും ഒക്കെ കോളേജിൽ പഠിക്കുന്ന പിള്ളേര്, അപ്പം അവരൊക്കെ പിന്നെ മയാമിക്കൊക്കെ പോകാനൊക്കെ ടിക്കറ്റ് എടുത്തിരുന്നു. നമ്മളൊന്നും വിട്ടില്ല. അപ്പൊ ഒത്തിരി പിള്ളേർ അങ്ങനെ മയാമി ഏരിയയിലൊക്കെ പോയി, ഇതോ പ്രായവരുടെ അസുഖമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ യങ്സ്റ്റേഴ്സ് അവർക്ക് വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ കാണുന്നത് ഐ വുഡ് സേ ലൈക് 19-44 ഈ ഏജ് ഗ്രൂപ്പിനാണ് മെജോറിറ്റി പേഷ്യൻസ് അഡ്മിറ്റഡ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ അബവ് 60 എന്ന് പറയുന്ന ഒരു 20% മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഈ യങ് ആൾക്കാരാണ് അവിടെ അഡ്മിറ്റഡ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഇത് ഓൾഡർ ജനറേഷന്റെ അസുഖമാണെന്ന് കേട്ട് എനിക്ക് തോന്നുന്നു ഈ ഓൾഡർ ആൾക്കാർക്ക് കൂടുതൽ പ്രിക്കോഷൻ എടുത്തു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പം ഒരു 3 വീക്സ് മുമ്പ് എൻ്റെ ഒരു പേഷ്യന്റ് ആകെ ഹിസ്റ്ററി ഒരു 24-year-old മെക്കാനിക്കൽ എഞ്ചിനീയർ ഇൻ ന്യൂയോർക്ക് സിറ്റിയാണ്. അയാള് അയാൾക്ക് അയാൾ പറയുന്ന എക്സ്പോഷർ ഒന്നുമില്ല എങ്ങനെ കിട്ടിയെന്നറിയില്ല. പക്ഷെ അയാളുടെ ആകെയുള്ള ഹെൽത്ത് ഹിസ്റ്ററി വേപ്പിംഗ് മാത്രമാണ് പുള്ളിയുടെ ഹിസ്റ്ററി എന്ന് പറയാന്. അയാള് ഇപ്പൊ 3 വീക്സ് ആയിട്ട് വെന്റിലേറ്ററിലായിട്ട് ഇന്നലെയാണ് എക്സ്റ്റുബേറ്റഡ് ആയത്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇന്നെ ഇത് കൂടുതലും എനിക്കൊന്ന് യങ് ആൾക്കാരിൽ കാണുന്നുണ്ട്, കോമോബിലിറ്റീസ് ഇല്ലാത്തവരിലും കൂടുതൽ കാണുന്നുണ്ട്. ഈ ചിലപ്പം ഡയഗ്നോസ് ചെയ്യാത്ത കോമോബിലിറ്റീസ് ആയിരുന്നോന്ന് അറിയത്തില്ല, പക്ഷെ റിലേറ്റീവ്ലി ഒരു ഹെൽത്തും ഇല്ലാത്ത ആൾക്കാരും നല്ല സിക്കായിട്ട് വരുന്നുണ്ട്.
ഇനി രോഗപ്രതിരോധ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഫേസ് മാസ്കുകളുടെ ഷോർട്ടേജ് എത്രമാത്രമുണ്ട്?
ആകെ ഒരു സമാധാനമുള്ളത് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ മേജർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നോണ്ട് ഇങ്ങനെ ഷോർട്ടേജ് ഇതുവരെ ഇല്ല. എല്ലാവർക്കും N95 കൊടുത്തിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമ്പനി വന്ന് ന്യൂ മാസ്ക് എവിടുന്ന് 1 വീക്ക് കൊണ്ട് ഇത് ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. എല്ലാരെയും ഫിറ്റ് ടെസ്റ്റിംഗ് വേണം ഈ മാസ്കിനെ. അപ്പം എല്ലാരെയും ഫിറ്റ് ചെയ്ത് എല്ലാവർക്കും സെക്കൻഡ് അഡീഷണൽ മാസ്കും തന്നിട്ടുണ്ട്. പിന്നെ പക്ഷെ കൊച്ചു ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ കേട്ടു കഴിഞ്ഞ ദിവസം ഗാർബേജ് ബാഗ്സ് ഇട്ട് കയറാൻ പറയുന്നു, കാരണം അവർക്ക് സപ്ലൈസ് ഇല്ല. അപ്പം അങ്ങനത്തെ ഡെഫിനറ്റ്ലി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്.
ഇനി മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വളരെയധികം രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ സർക്കാരും ഈ ബാധയെ ചെറുക്കുന്നതിന് എടുക്കുന്ന നടപടികളെ കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മലയാളികൾ കേരളത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ഈ അവസരത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമല്ലോ.
ഒത്തിരി നന്നായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നാട്ടിൽ വന്നാലോ അയ്യോ, ഒട്ടും അവർക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കത്തില്ല. കാരണം ഇവിടുത്തെ റീസോഴ്സസ് ഒന്നും അവിടെ ഇല്ലല്ലോ. അപ്പം ഇപ്പോഴേ അത് ആ ഈ ലെവല് വരാതിരിക്കാൻ നാട്ടിലെടുക്കുന്ന പ്രിക്കോഷൻസ് ഒത്തിരി കാര്യമാണ്. ഇങ്ങനെ പള്ളികളൊക്കെ ഇവിടെയൊക്കെ അടച്ച് 2 ആഴ്ച മുമ്പ് നാട്ടില് നേരത്തെ തന്നെ ഇങ്ങനെ പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള കാര്യം അവിടെ എടുക്കുന്നത് എനിക്ക് നല്ല കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഇത് പറഞ്ഞ പോലെ ഓൾഡർ ജനറേഷന്റെ അസുഖമാണെന്നും പറഞ്ഞുകൊണ്ട് യങ്സ്റ്റേഴ്സ് സ്പ്രെഡ് ചെയ്തു ഒത്തിരി, അതും ഒത്തിരി കേസസ് മിസ്സായി പോയതും ഈ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങള് പ്രിക്കോഷൻസ് എടുക്കാൻ തുടങ്ങിയതൊക്കെ വളരെ താമസിച്ച. അപ്പം നാട്ടില് നടക്കുന്നതൊക്കെ ഒത്തിരി നന്നായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതൊന്നും നാട്ടില് ഹാൻഡിൽ ചെയ്യാനൊക്കെ തോന്നില്ല. ഇവിടെ തന്നെ ഇൻക്യുബേറ്റഡ് പേഷ്യൻസ് ഒത്തിരി സിക്കായതുകൊണ്ട് വളരെ പാടായി. ഈ വെന്റിലേറ്ററിന്റെ ഒക്കെ ഷോർട്ടേജ് വരുമ്പോഴാണ് എസ്പെഷ്യലി ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോസ്പിറ്റലിലൊക്കെ പേഷ്യൻസ് ഇങ്ങനെ 1 ഡേ തന്നെ 13 ആൾക്കാരൊക്കെ മരിച്ചെന്ന് കേട്ടു. ബെഡ് വെയിറ്റ് ചെയ്ത് തന്നെ. അപ്പൊ അതൊക്കെ നാട്ടില് അങ്ങനത്തെ സിറ്റുവേഷൻ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.
വളരെയധികം നന്ദി ലീല കുര്യൻ, ന്യൂയോർക്കിലെ അവിടുത്തെ ഒരു സ്ഥിതി വിശേഷത്തെ കുറിച്ച് ഓസ്ട്രേലിയൻ മലയാളികൾക്കായി വിവരിച്ചതിന്.
ഇതൊരു പാർട്ട്ലി ഒരു സിനറിയുടെ സൂപ്പർഫിഷ്യൽ പിക്ചറേ തന്നിട്ടുള്ളൂ. പക്ഷേ ഇറ്റ്സ് റിയലി ബാഡ്. താങ്ക് യു.